എത്രയും ആദരണീയനായ, അത്രയും പ്രിയപ്പെട്ട വലിയ തിരുമേനി, നമ്മുടെ ഏത് വിഷാദത്തിന്റെ നിഴലിലും നമ്മുടെ മുഖത്ത് അറിയാതെ തന്നെ ഒരു പുഞ്ചിരി വിരിയിക്കുന്ന ക്രിസോസ്റ്റമോസ് വലിയ തിരുമേനി അധ്യക്ഷനായ ബഹുമാന്യനായ കൊച്ചു തിരുമേനി, വേദിയിലെ സുഹൃത്തുക്കളെ, ബഹുമാന്യരായ വൈദികരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ പുണ്യദിനത്തിൽ ഈ പുണ്യകർമ്മത്തിൽ പങ്കാളിയാകുവാൻ എന്നെ ക്ഷണിച്ചതിന് ആദ്യമായി ഞാൻ നിങ്ങളോട് ഏവരോടും ഈശ്വരനാമത്തിൽ നന്ദി പറയുന്നു. വലിയ തിരുമേനിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേരുക എന്നതുള്ളതാണ് നമ്മുടെ കർത്തവ്യം. പക്ഷേ ഗുരുജനങ്ങളെ ആശംസിക്കാൻ നാം ആളല്ല. ഗുരുജനങ്ങൾക്ക് പിറന്നാൾ ആശംസകൾ നേരുകയല്ല വേണ്ടത്, അവരുടെ പാദത്തിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പ്രാർത്ഥിക്കുക മാത്രമാണ് വേണ്ടത് എന്ന് പൂർവസൂരികൾ പറയുന്നു. ആശംസിക്കാൻ നമ്മളാര്? വലിയ തിരുമേനിയെ പോലെ ഒരാളെ ആശംസിക്കാൻ നമ്മൾ ആരുമല്ല. അവിടത്തേക്ക് വേണ്ടി ഏറ്റവും വിനയത്തോടെ, ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇത്രയും വർഷം, ദീർഘവർഷങ്ങൾ അദ്ദേഹത്തെ നമുക്കായി തന്നതിന്, ഇത്രയും വർഷം പ്രയത്നിക്കുവാൻ, പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുവാൻ അദ്ദേഹത്തിന് ആരോഗ്യം നൽകിയതിന്, ദീർഘായുസ് നൽകിയതിന്, അദ്ദേഹത്തിന് ബുദ്ധിക്ക് തെളിച്ചവും മനസ്സ് നിറയെ കാരുണ്യവും കൈകൾക്ക് കർമ്മശക്തിയും നൽകിയതിന്, ഇനി വേറെ വർഷം ഇതേ രംഗത്ത് നമുക്ക് അനുഗ്രഹമായി, നാടിന് അനുഗ്രഹമായി പ്രശോഭിക്കുന്നതിന് അവിടുത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും ഒരേ സ്വരത്തിൽ, ഒരേ മനസ്സോടെ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അത് ചെയ്യാൻ മാത്രമാണ് ഞാനിവിടെ വന്നത്. രണ്ടു വഴികളുണ്ട് എന്ന് പറയാറുണ്ട്. ഒന്ന് ഈശ്വരനിലേക്കുള്ള വഴി, മറ്റത് ഈശ്വരനിൽ നിന്നുള്ള വഴി, മനുഷ്യനിലേക്കുള്ള വഴി, ഈ പ്രപഞ്ച ജീവിതത്തിലേക്കുള്ള വഴി. ഒന്ന് ഈശ്വരനിലേക്കുള്ള വഴിയും ഒന്ന് മുന്നോട്ടുള്ള താഴോട്ടുള്ള വഴി, ഒന്ന് മുകളിലോട്ടുള്ള വഴി. ഇത് രണ്ടും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മറ്റെല്ലാം മറന്ന് തികഞ്ഞ ആധ്യാത്മികമായ വൃത്തികളിൽ, ചിന്തകളിൽ മുഴുകി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന മഹർഷിമാരുടേതായ ഒരു മാർഗമുണ്ട്. എല്ലാം ത്യജിച്ചുകൊണ്ട്, എല്ലാം ത്യജിച്ചുകൊണ്ട്, സർവസ്വവും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അങ്ങോട്ട് മാത്രം ആ നിത്യജ്യോതിസിൽ മാത്രം കണ്ണുറപ്പിച്ചു പോകുന്ന മഹർഷിമാരുടേതായ ആ ഒരു പാരമ്പര്യം അതിന്റേക്കുണ്ട്. മറ്റൊന്ന് കർമ്മമാർഗം. രണ്ടാമത്തെ അത് ഈശ്വരിൽ നിന്നുള്ള വഴിയാണ്. ഈശ്വരിൽ നിന്നുള്ള ഒരു പ്രകാശധാര തന്നെയാണത്. കർമ്മത്തിൻ്റെതായ മാർഗം. ഈ രണ്ട് കൈകൾ അവിടെ നൽകിയിരിക്കുന്നു. ഇത് ആർക്കു വേണ്ടി പണിയെടുക്കുവാൻ? അവിടത്തേക്ക് വേണ്ടി, അവിടുത്തെ മക്കൾക്ക് ആശ്വാസം അണയ്ക്കുവാൻ വേണ്ടിയുള്ള എൻ്റെ പ്രയത്നം. അതിനാണ് എനിക്ക് കൈകൾക്ക് ശക്തി നൽകിയിരിക്കുന്നത്, എനിക്ക് ബുദ്ധി നൽകിയിരിക്കുന്നത്, എനിക്ക് ഞങ്ങൾക്ക് കണ്ണുകൾക്ക് വെളിച്ചം നൽകിയിരിക്കുന്നത്. ആ വിശ്വാസത്തോടെ സഹജീവികൾക്ക് വേണ്ടി നിരന്തരമായി കർമ്മം അനുഷ്ഠിക്കുവാനുള്ള കർമ്മത്തിൻ്റെതായ മാർഗം. ജ്ഞാനമാർഗവും കർമ്മമാർഗവും ഒന്നിച്ചു പോകുന്നുണ്ട്. ഇത് രണ്ടും രണ്ടല്ല. ജ്ഞാനത്തോടുകൂടി മാത്രമേ, ഈ ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മമാർഗത്തിന് ശോഭയുണ്ടാവുകയുള്ളൂ, ശക്തി ഉണ്ടാവുകയുള്ളൂ. ഇത് രണ്ടും ഒന്നിച്ച് കാണുന്നത് അപൂർവമാണ്. ഒരേ സമയത്ത് ഈശ്വരനിൽ കണ്ണുകൾ ഉറപ്പിക്കുവാനും ഈശ്വരപാദങ്ങളിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ച് ആ ജ്യോതിസിനെ ഉൾക്കൊള്ളുവാനും അതേ സമയത്ത് മനുഷ്യൻ്റെ കണ്ണുനീരി കണ്ട് പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ആത്മാക്കൾ വളരെ വിരളമാണ്. നമുക്ക് ഏതെങ്കിലും ഒന്നേ കാണാൻ സാധിക്കാറു. സാധാരണ നമ്മുടെ കാര്യങ്ങളിലേക്ക് മാത്രമേ നമ്മുടെ മനസ്സ് പതിയാറുള്ളൂ. ഇത് ഈ രണ്ട് വഴിയിലേക്ക് ഒരേ സമയത്ത് മനസ്സുറപ്പിക്കുവാൻ, ദൃഷ്ടികൾ ഉറപ്പിക്കുവാൻ കഴിഞ്ഞ പുണ്യാത്മാവാണ് നമ്മുടെ വലിയ തിരുമേനി. അദ്ദേഹത്തിൻ്റെ മതം സ്നേഹമാണ്, വിശ്വസ്നേഹമാണ് എന്ന് നമുക്കറിയാവുന്ന വായിച്ചും കേട്ടും കണ്ടും അറിഞ്ഞിട്ടുണ്ട്. സ്നേഹമാണ് മതം എന്നും ആ മതത്തിൻ്റെ എല്ലാം അധിഷ്ഠാന ദൈവം, കാരുണ്യമൂർത്തിയായ ഈശ്വരനാണ്, എല്ലാ മതങ്ങളുടെയും സ്രഷ്ടാവായ ഈശ്വരനാണെന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ നാം വായിച്ചറിയുന്നു. ഏറ്റവും ആകർഷകമായി അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളുടെയും ചിന്തകളുടെയും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെയും ഒക്കെ ഇതെല്ലാം വായിച്ച് അതിൽ മറിച്ച് മറിച്ച് നോക്കിയേ പോകാൻ സാധിച്ചുള്ളൂ. ആഴത്തിൽ ഇറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല. എങ്കിലും എനിക്ക് ഏറ്റവും എന്നെ മനസ്സിൽ ആകർഷിച്ച ഒരു വാക്കുണ്ട്, സമ്പത്ത് പാപമാണ് എന്നുള്ള ഒരു വാക്യം. ഇന്നത്തെ ഈ ലോകത്ത് ഇത്രയും പ്രസക്തമായ മറ്റൊരു മഹാവാക്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്പത്ത് പാപമാണ്, അലക്ഷ്മി എന്ന് സംസ്കൃതത്തിൽ അതിന് പേരുണ്ട്. ലക്ഷ്മി എന്നാൽ സമ്പത്ത്, അലക്ഷ്മി വെച്ചാൽ ഉപകാരപ്രദമല്ലാതെ കെട്ടിക്കിടക്കുന്ന പണം, അതിസമ്പത്ത്. മനുഷ്യർക്ക് ഫലമില്ലാതെ, പ്രകൃതിക്ക് ഫലമില്ലാതെ, ഭൂമിക്ക് ഫലമില്ലാത്ത സമ്പത്ത്, അത് അലക്ഷ്മിയാണ്, ജ്യേഷ്ഠയാണ്, മോശേട്ട എന്ന് പറയും. അത് പാപത്തിലേക്കും നരകത്തിലേക്കുമുള്ള വഴിയാണ്. ആ സമ്പത്തിന്റെ മൂർധന്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്, അതിനെ ആരാധിച്ചാണ് ജീവിക്കുന്നത്. അവിടെ നിൽക്കുന്നു നമ്മുടെ മനസ്സുകൾ, അതിനെ ഇങ്ങനെ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈശ്വരന്റെ സിംഹാസനത്തിൽ ധനത്തെ ഇരുത്തിയിരിക്കുന്നു. അല്ലെന്ന് ആരും പറയേണ്ട, ആർക്കും തർക്കിക്കാൻ സാധ്യമല്ല. അവന് എന്റെ ഹൃദയത്തിൽ കൈവച്ചു നോക്കിയാൽ അറിയാം ആരാണ് ആരാണ്. ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനം പണമാണ്. ഈശ്വരന്റെ സിംഹാസനത്തിൽ ധനരൂപിയായ ചെകുത്താനെ, അധർമ്മത്തെ ഇരുത്തിയിരിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു നമ്മൾ. ഇത് ദുഃഖത്തിന്റെ കാലഘട്ടം, ഇത് പാപങ്ങളുടെ കാലഘട്ടം, ഇത് അന്ധകാരത്തിന്റെ കാലഘട്ടം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി വെളിച്ചം തരാൻ നമുക്ക് ഇവരുടെയൊക്കെ മുഖത്തേക്ക് മാത്രമേ നോക്കാനുള്ളൂ. വളരെ കുറച്ച് പേരുടെ മുഖം, സജ്ജനങ്ങളുടെ മുഖത്തേക്ക് മാത്രമേ നോക്കാനുള്ളൂ, ഗുരുജനങ്ങളുടെ മുഖത്തേക്ക് മാത്രം. ഇതാ ഇതാണ് വഴി, അതല്ല വഴി, ഇതാണ് വഴി എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സത്തുക്കളുണ്ട്. അവർ ഈശ്വരന്റെ പ്രതിപുരുഷരാണ്. അവരുടെ മുഖത്തേക്ക് നോക്കി മാത്രമാണ് നാം വഴി കണ്ടറിയുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ അദ്വൈത, ഈ ക്രിസ്തുമതത്തിൻ്റെതായ അദ്വൈത ദർശനത്തെപ്പറ്റി വലിയ തിരുമേനി എഴുതിയിരിക്കുന്നത് പറ്റി മനസ്സിലാക്കിയപ്പോൾ എന്താണ് ഈ അദ്വൈത ദർശനം എന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും തന്നെ അഭീഷണനായിരിക്കുന്ന ഒരു തിരുമേനിയെപ്പറ്റി എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. ഒരു പഴയ കഥയാണ് അത്. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ ഒരു ലോകത്തിന്റെ ഒരു കഥ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അത് ഇവിടെ സംസാരിക്കണം എന്ന് ചിലരെന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. നേരത്തെ കേട്ടിട്ടുള്ളവർ ക്ഷമിക്കുക, പലവട്ടം ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരു കഥയാണ്. ഞങ്ങൾ കുറച്ച് പേർ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് അഭയ എന്ന പാവങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന ആരംഭിച്ചു. മനോരോഗ്യാശുപത്രിയിലെ ഗതിയില്ലാത്ത ഭ്രാന്ത് പിടിച്ച ആളുകൾക്ക് വേണ്ടിയാണ് അത് തുടങ്ങിയത്. എങ്കിലും അതേ തുടർന്ന് പാവപ്പെട്ട സ്ത്രീകൾ, ഗർഭിണികൾ, ഭർത്താവിന്റെ പീഡനമേറ്റ് സഹിക്കാൻ വയ്യാത്തവർ, മദ്യപാനികളുടെ ദുഃഖിതകളായ ഭാര്യമാർ, ചതിക്കപ്പെട്ടവർ, അനാഥകൾ, രോഗികൾ എല്ലാവരും ഇങ്ങനെ വരാൻ തുടങ്ങി. അവരുടെയൊക്കെ മക്കളും ഒരുപാട് കുട്ടികളും വന്നെത്തി. പലതരത്തിലുള്ള പീഡിതരായ കുഞ്ഞുങ്ങളും വന്ന് ഡിപ്രൈവ് ചിൽഡ്രൻ എന്ന് പറയുന്ന ആളുകൾ വരും. അങ്ങനെയുള്ള ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിലുണ്ടായ ഒരനുഭവം നിങ്ങളുടെ സഭയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവമായതുകൊണ്ട് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ ഒരു സന്ധ്യയ്ക്ക് ഞങ്ങളുടെ സ്ത്രീകൾക്കുള്ള കേന്ദ്രമായ അത്താണി എന്ന സ്ഥാപനത്തിന്റെ വണ്ണടയിൽ ഒരു സ്ത്രീ വന്ന് വാതിൽ മുട്ടി. അത്താണിയുടെ വാതിൽ ഏത് രാത്രിയിലും സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെടും. തുറന്നു കൊടുത്തു. ഒരു പെൺകുട്ടി അകത്തേക്ക് വന്നു. പെൺകുട്ടി 10-27 വയസ്സായ ഒരു മുസ്ലിം ചെറുപ്പക്കാരി, തലയിൽ കൊണ്ട് സാരിയിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് കീറിപ്പറിഞ്ഞ സാരിയും കണ്ണീരൊഴുക്കിയ ഒഴുകുന്ന മുഖവുമായി ഗർഭിണിയാണ്. കുറച്ച് വലിയ വയറുമായി വാടി തളർന്ന് മുഖത്തൊക്കെ അടിയിടപ്പോ പാടുകൾ, തടിച്ച പാടുകളുമായി കയറി വന്നു. അവശ്യയായി അവിടെ വന്നിരുന്ന അവളോട് നടത്തിപ്പുക കാര്യങ്ങൾ ചോദിച്ചപ്പോ ഇടുക്കിയിൽ നിന്നോ അല്ല, മലപ്പുറത്തു നിന്ന് എവിടുന്നോ വരിക. കലമുഖം കഴുകി കഞ്ഞി കുടിക്കാൻ അവളെ ക്ഷണിച്ചു. അവൾ പോയി ആഹാരം കഴിക്കാനിരുന്നു. അവൾ, ഞാൻ അവളുടെ പേര് ഐഷ എന്ന് പറയുന്നു, പേരതല്ല, തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഐഷ എന്ന് പറയും. അവൾ ഒരുത്തിനെ അച്ഛനമ്മമാരുടെ ഒന്നും അനുവാദം കൂടാതെ സ്നേഹിച്ചു. പാവപ്പെട്ട, തീരെ പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണ, ഗർഭിണിയായി. സ്നേഹം ഇങ്ങനെ ഒരു ചതിയിൽ അവളെ കൊണ്ടുവന്നെത്തിച്ചു. ഇതറിഞ്ഞ അവളുടെ വാപ്പയും അവളുടെ ഇക്കാമാരും മൂത്ത സഹോദരന്മാരും അവളെ അടിച്ച് ചതച്ചു. അതി കഠിനമായി അവളെ മർദ്ദിച്ചു. അവരെവിടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അവളെ വളരെയധികം അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. അടുത്ത വീട്ടിലെവിടെ പോയി അവളെ ഇരിക്കുക, കൊന്നുകളയും എന്നുള്ള ഭയത്തോടെ. അപ്പൊ അവളുടെ പാവപ്പെട്ട ഉമ്മ അവളുടെ കാതിൽ കിടന്ന രണ്ട് കൊച്ചു കമ്മൽ, റബ്ബർ ടാപ്പിംഗ് ഒക്കെ മാത്രമാണ് ജോലി, രണ്ട് കുഞ്ഞു കമ്മൽ വിറ്റ് 10-50 രൂപ ഉണ്ടാക്കി അവളുടെ കയ്യിൽ കൊടുത്തിട്ട്, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട, ഇവിടെ നിന്ന കൊന്നുകളെയും വാപ്പ, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്നറിയില്ല. അപ്പൊ റബ്ബർ ടാപ്പിങ്ങിന് വരുന്ന മറ്റൊരു കൂട്ടുകാരി മനോരമയിൽ നിന്ന് കീറിയെടുത്ത ഒരു പഴയ മേൽവിലാസം കാണിച്ചു. ഈ സ്ഥലത്തേക്ക് പൊക്കോട് ദൂരെ പോകണം. അതിൽ അത് ഒരു നോട്ട് ബുക്കിൽ അത് പക എഴുതി കൊടുത്തു. അതിലെഴുതിയിരുന്നത് സുഗതകുമാരി അഭയ തിരുവനന്തപുരം എന്നെഴുതാനൊക്കെയാണ് അവർ ശ്രമിച്ചത്. പക്ഷെ അക്ഷരം പറഞ്ഞുകൂടാത്ത ആ പെണ്ണ് സകത കമരി തിരന്തരം എന്നാണ് എഴുതിയിരുന്നത്. ആർക്കും മനസ്സിലാകില്ല. എന്തായാലും സകത കമരി തിരന്തരം എഴുതിയ ഈ ഒരു കീറ കടലാസമായി ഈ ഗർഭിണി കഠിനമായി മർദ്ദിക്കപ്പെട്ടവൾ ഒരു ടിക്കറ്റ് എടുത്ത് തിരുവനന്തപുരത്തേക്ക് ഉള്ള ബസ്സിൽ എങ്ങോട്ട് കയറി. എത്ര ദിവസം അലഞ്ഞു എങ്ങനെ വന്നെത്തി എന്നൊന്നും എനിക്കറിയില്ലെങ്കിലും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ രാത്രിയിൽ വന്നെത്തി അവളെ ഏതോ കാരുണ്യമുള്ള ഓട്ടോറിക്ഷക്കാരൻ വായിച്ച് ഇതായിരിക്കണം സുഗതകുമാരി എന്നായിരിക്കണം എന്നൊക്കെ ഊഹിച്ച് അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവിടെ കൊണ്ടുവന്നാക്കി. ആദ്യ സുന്ദരിയാണ് പെണ്ണ്. ഓട്ടോറിക്ഷക്കാർ എങ്ങനെ അവളെ വിത്തുകളയാതെ കൊണ്ടെത്തിച്ചു എന്നൊക്കെ ചോദിച്ചാൽ ഈശ്വരാനുഗ്രഹം പറയാനൊക്കുള്ളൂ. വെളുവെളുകാന്നുള്ള നിറവും കാതിൽ കിടക്കുന്ന രണ്ട് കൃത്രിമ കമ്മലുകൾ ഇങ്ങനെ തിളങ്ങി അവൾ കവളത്തിങ്ങനെ പ്രതിഫലിക്കത്തക്ക വിധത്തിലുള്ള മൃദുലമായ കവിൾ തടങ്ങളും കറുത്ത ചുരുണ്ട മുടിയും ഒക്കെ ആയിട്ടുള്ള അതിസുന്ദരിയായിരുന്നു പെൺകുട്ടി. അവൾ കഞ്ഞി കുടിക്കാനിരുന്നു. കുടിക്കാൻ വയ്യ, ഒരുപിടി കുടിക്കാൻ ശ്രമിച്ചിട്ട് അവിടെ തളർന്ന് അവിടെ തന്നെ കിടന്നു. വലിയ സഭയിൽ പറയാനൊക്കുന്ന കാര്യങ്ങളല്ലെങ്കിലും പറയാതെ വയ്യ. അതികഠിനമായ ബ്ലീഡിങ് ആരംഭിച്ചു. അവിടെ കിടക്കുകയാണ്, രക്തത്തിൽ മുങ്ങി അവിടെ കിടക്കുക. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോയി. എനിക്ക് ഫോൺ വന്നു ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട്. അപ്പോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും ഫോൺ വന്നു. വളരെ സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് ടാക്സി എടുത്ത് കൊണ്ടുപോകൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ വിളിച്ച് സൂപ്രണ്ടിനോടൊക്കെ ഞാൻ അപേക്ഷിക്കുകയാണ്, ഇങ്ങനെ കുട്ടിയെ കൊണ്ടുവരുന്ന വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. അതിങ്ങനെ തിരക്കിട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോൺ വന്നു, 2 കുപ്പി A-നെഗറ്റീവ് ബ്ലഡ് വേണം. കിട്ടില്ല, കിട്ടാത്ത ഏറ്റവും പ്രയാസമുള്ളത് ബ്ലഡ് വേണം. ഇപ്പോൾ ഷീ സിങ്കിങ് കോട്ടൺ ബ്ലഡ് വേണം. എങ്ങോട്ടാ പോവുക? ഒരു ഞായറാഴ്ച രാത്രിയാണ്, എവിടെയാണ്, ഏത് ബ്ലഡ് ബാങ്ക് ഉണ്ട്? ഓടി നടന്ന് ഒരുപാട് ഞങ്ങളുടെ അഭയുടെ പ്രവർത്തകർ 4 പാടും ഫോൺ ചെയ്യുകയും വിളിക്കുകയും ചെയ്ത് ഓടി നടക്കുക. മണിക്കൂറുകൾ ശ്രമിച്ചിട്ടും ബ്ലഡ് കിട്ടിയില്ല. ഫോണിന്റെ അടുത്തിൽ നിന്ന് മാറാതെ ഞാനിരുന്ന് ഇങ്ങനെ വിളിക്കുക. എത്രയോ സമയം കഴിഞ്ഞിട്ടും ഓരോരുത്തർ വന്ന് കിട്ടുന്നില്ല, ഇല്ല ഇല്ല ഇല്ല. ഇത് മാത്രം കേട്ടപ്പോ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുന്നു, കിട്ടിയില്ലേ കിട്ടിയില്ലേ, ഷീ സിങ്കിങ് ഷീ ഡൈയിങ്. ഡോക്ടർ വീണ്ടും വീണ്ടും പറയുക. ഒടുവിൽ കൈകാലുകളൊക്കെ തളരുകയാണ് എനിക്ക്. എന്ത് ചെയ്യണം? ഒരു വഴിയില്ലല്ലോ. ഞാൻ വെളിയിലിറങ്ങി, മുറ്റത്തിറങ്ങി ഇങ്ങനെ ഇരുട്ടിൽ. അപ്പോഴത്തേക്ക് 1-1.5 മണിയായിക്കണം. രാത്രി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആകാശം നിറയെ നക്ഷത്രങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴും മറക്കാത്ത ഒരു രാത്രിയാണ്, നിറയെ നിറയെ നക്ഷത്രങ്ങളുള്ള ഒരു രാത്രി. ഞാൻ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ, ഏതുവിടുന്നോ വന്ന ഊരും പേരും അറിഞ്ഞുകൂടാത്ത അജ്ഞാതയായ ഒരു മുസ്ലിം പെണ്ണ്, അവൾ മരും ഗർഭിണി, അവൾ ഇവിടെ കിടന്നിപ്പോ മരിക്കുമല്ലോ. ആരുണ്ട്? എങ്ങനെ ഒരു കുപ്പി ബ്ലഡ് കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചിട്ട് സാധിക്കുന്നില്ലല്ലോ. ഒരു കുപ്പി രക്തം, ഏത് മനുഷ്യനിൽ നിന്ന് എടുക്കാവുന്ന ഒരു കുപ്പി രക്തം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. ഈ വിധത്തിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വരൻ അവളെ കേട്ടു. 5 മിനിറ്റിനകം ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ ഓടി വന്ന് പറഞ്ഞു, ഇതാ AKG സെന്ററിനെതിരെയുള്ള ഓർത്തഡോക്സ് സ്റ്റുഡൻറ് സെന്ററിൽ ഒരു ചെമ്മാച്ചനുണ്ട്, ആ ചെമ്മാച്ചൻ ഈ രക്തത്തിന്റെ ഉടമയാണ്. ടീച്ചറോട് വന്നല്ലോ പോയി ശ്രമിക്കാം. അപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഓർത്തഡോക്സ് സ്റ്റുഡൻറ് സെന്ററിന്റെ വാതിൽക്കൽ ചെന്ന് കഥകൾ മുട്ടുന്നു. ഒരു ദീർഘകായനായ ചെറുപ്പക്കാരൻ ചെമ്മാച്ചൻ ഒന്ന് വാതിൽ തുറന്നു. ചെ ചെറിയ ജമ്മാറ്റിനാണോ അതെ ഇന്ന രക്തമാണോ അവിടുത്തെ താങ്കൾക്കുള്ളത്? അതെ ഒരു ഗതിയില്ലാത്ത മുസ്ലിം വേണ്ടി ചാകാൻ കിടക്കുന്നു, കൊടുക്കാൻ ഒക്കുമോ? അപ്പൊ ജമാറ്റൻ പറഞ്ഞു, ഞാൻ 10 ദിവസമേ ആയുള്ളൂ രക്തം കൊടുത്തിട്ട്, ഇനി 10-40 ദിവസമെങ്കിലും കഴിയാതെ എടുക്കാൻ പാടില്ല, പക്ഷേ ഡോക്ടർ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം, എനിക്ക് വിഷമതൊന്നുമില്ല, അവിടെ ചെല്ലുമ്പോൾ എടുക്കില്ല എന്ന് പറയരുത്. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ചെറുപ്പക്കാരന് ഒരുപാട് ക്ഷീണം വരും, ഒരുപാട് തളർച്ച വരും, വേറെ ഒന്നും സംഭവിക്കില്ല, കൊടുക്കാം, മരിച്ചൊന്നും പോവില്ല, പക്ഷേ കഠിനമായി ക്ഷീണം വരും. ആ വരും ഡോക്ടർ ഇങ്ങോട്ട് പറയുന്നു, കൊച്ചമ്മാച്ചൻ പറഞ്ഞു, സാരമില്ല എനിക്ക് ക്ഷീണം വന്നോട്ടെ, വയ്യാതായിക്കോട്ടെ, രക്തം കൊടുക്കാം, നമുക്ക് പോകാം. ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ ബൈക്കിന്റെ പുറകിൽ കയറി അവിടെ പോയി ആ മുസ്ലിം പെണ്ണിനെ രക്തം കൊടുത്ത് ഓപ്പറേഷൻ നടത്തി, സിസേറിയൻ ഓപ്പറേഷൻ. ജയരക്ത പെൺകുഞ്ഞുങ്ങളായിരുന്നു അവളുടെ വയറ്റിൽ, 7 മാസം മാത്രം പ്രായമുള്ള 2 പെൺകുഞ്ഞുങ്ങളാണ് അവളുടെ വയറ്റിൽ. ഈഴികരിക്കുന്ന അമ്മമാർക്ക് സ്ത്രീകൾക്ക് അതിന്റെ ദുഃഖം മനസ്സിലാകും. 2 കുട്ടികളും പോയി, പക്ഷേ അവൾ രക്ഷപ്പെട്ടു, ആയിഷ രക്ഷപ്പെട്ടു. രാവിലെ കണ്ണു തുറന്ന് അവൾ ആശ്വാസത്തോടെ അമ്മയെ എന്ന് വിളിച്ചപ്പോ അടുത്തുണ്ടായിരുന്നു ഞാനാ. ഈ കഥ ഞാൻ ഒരുപാട് പേരോട് പറയാറുണ്ട്, ഒരുപാട് പേരോട് പറയാറുണ്ട്. ഒരു ദുഃഖം സംഭവിച്ചപ്പോൾ, ഒരാപത്തുണ്ടായപ്പോൾ, ഒരു ഗതി കിട്ടാത്ത മുസ്ലിം പെണ്ണിന് രക്തം കൊടുക്കാനുണ്ടായിരുന്നത് ഒരു ക്രിസ്ത്യാനി ചെറുപ്പക്കാരനാണ്, ക്രിസ്ത്യാനി പുരോഹിതനാണ്. ആ പുരോഹിതനെ, ക്രിസ്ത്യാനിയുടെ രക്തം മുസ്ലിമിന്റെ രക്തവുമായി നന്നായിട്ട് ചേർന്നു. രാത്രി മുഴുവൻ അവൾക്ക് വേണ്ടി ഓടി നടന്നത് ഹിന്ദുക്കളാണ്. അവൾ കണ്ണു തുറന്ന് അമ്മയെന്ന് വിളിച്ചത് എന്റെ മുഖത്ത് നോക്കിയാണ്. ഇതാണ് ഇന്ത്യ, ഇത് മാത്രമാണ് ഇന്ത്യ, ഇങ്ങനെ ആയിരിക്കണം ഇന്ത്യ എന്ന് ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഉത്ബോധിപ്പിച്ച് നടക്കുന്നുണ്ട്. അർത്ഥമില്ലാത്ത ഒരു നിലവിളി പോലെ ഞങ്ങളുടെ ശബ്ദം ഇങ്ങനെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഇന്ത്യ, ഒരേ രക്തം, ഒരേ കണ്ണുനീർ, ഒരേ വിശപ്പ്, ഒരേ ദുഃഖം, ഒരേ സുഖം, ഒരേ തരത്തിലുള്ള ജനനം, ഒരേ തരത്തിലുള്ള മരണം. നമ്മൾ ആരും വിഭിന്നരല്ലെന്നും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വലിയ മതിൽക്കെട്ടുകൾ ഉയർത്താൻ പാടില്ലെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ആ ചെറിയ ജമാച്ചനാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ബിഷപ്പ് തിരുമേനിയായ ആ തിയോസിലിസ് ബിഷപ്പ് തിരുമേനി. അദ്ദേഹത്തിന്റെ സ്മരണയം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിച്ച സ്നേഹത്തോടെ, ഞാൻ അദ്ദേഹവുമായിട്ട് രക്തബന്ധമാണുള്ളതെന്ന് അദ്ദേഹം പറയാറുണ്ട്. എന്റെ മൂത്ത സഹോദരിയാണ് എന്നെ വിളിക്കാറുണ്ട്. ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ വന്ദിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ദീർഘമായ പ്രഭാഷണത്തിനൊന്നും കാര്യമില്ല എന്ന് എനിക്കറിയാം. ഒരു കഥ കൂടി, കഥയല്ല, പൗരാണിക ഭാരതത്തിൻ്റെതായ ഒരു സന്ദേശം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ സമ്പത്തിൻ്റെതായ ഭ്രാന്തമായ എല്ലാം മറന്നുള്ള ഈ പരക്കം പാച്ചിലിനിടയിൽ എന്തൊക്കെ മറന്നുപോയി എന്നുള്ളത് ഓർമ്മിക്കാനുള്ള സമയമായിരിക്കുന്നു. ഗാന്ധിജി വീണ്ടും വീണ്ടും പഠിപ്പിച്ചു എളിമ എന്നൊരു വാക്ക്. അതിനെത്രയോ കാലം മുമ്പ് തന്നെ ക്രിസ്തുദേവൻ പഠിപ്പിച്ചു, എളിമയോടെ ജീവിക്കാൻ പഠിപ്പിച്ചു. സമ്പത്ത് പാപമാണെന്ന് ഈ വലിയ തിരുമേനി നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. കൃഷ്ണനാഥൻ പറഞ്ഞ വാക്കുകൾ ആര് കേട്ടു, ആര് വിശ്വസിച്ചു? നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, മുട്ടുകുത്താനും പ്രാർത്ഥിക്കാനും പാടാനും ഒക്കെ സാധിക്കും. ആ വഴിയിൽ നടക്കാൻ എത്ര പേർക്ക് സാധിക്കും എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് കാണുന്നില്ല. ഉത്തമനായ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ, ഉത്തമനായ ഹിന്ദുവായി ജീവിക്കുവാൻ, ഉത്തമനായ മുസ്ലിമായി ജീവിക്കുവാൻ ആർക്കാണ് സാധിക്കുക? എത്ര പ്രയാസമാണത്. അതായത് ഗുരുനാഥന്മാർ, മതാചാര്യന്മാർ അവർ കാട്ടിത്തന്ന വഴി അത് അതീവ ക്ലിഷ്ടമാണ്. കല്ല് മുള്ളു നിറഞ്ഞതാണ്, പുഴ കുഴികൾ നിറഞ്ഞതാണ്, പൊള്ളുന്നതാണ്, തീക്കനൽ വിതറിയതാണ്. അതിനോട് നടക്കാൻ ആർക്കും വയ്യ. നമുക്ക് ചടങ്ങുകൾ മതി, ആചാരങ്ങൾ മതി, പ്രാർത്ഥനകൾ മതി. എളുപ്പമുണ്ട്, വളരെ എളുപ്പമാണ്. ഈ വിധത്തിൽ ഒരു മതവിശ്വാസിയാണെന്ന് പറയുക വളരെ എളുപ്പം, പക്ഷെ ഈ ക്ലിഷ്ട മാർഗത്തിലൂടെ നടക്കുന്നതിന് കുരിശിന്റെ വഴി എന്ന് പേര്, അത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, പിന്നെ ധർമ്മം എന്തെങ്കിലും ചെയ്യാം, കയ്യിലുള്ള 10 രൂപ അങ്ങോട്ട് ഇടാം, തീർന്നു നമ്മുടെ കടമ, ഈശ്വരനോടുള്ള കടമ അവിടെ തീരുന്നു. ഇത്തിരി ധർമ്മം എറിഞ്ഞു കൊടുക്കുക, ധർമ്മലഭിക്ഷ, ധർമ്മം എന്ന വാക്ക് അതും പൗരാണിക ഭാരതത്തിൻ്റെതാണ്. ധർമ്മം കൊടുക്കാനാണ്, ഭിക്ഷ കൊടുക്കാന്നല്ല, അത് നിന്റെ ധർമ്മമാണ്, പക്ഷെ ഭിക്ഷയാണ് നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് നമ്മെ പോലെ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. ആരുടെയും കുറ്റമല്ല. കുഷ്ഠരോഗികളായിപ്പോയത്, കണ്ണില്ലാത്തവരായിപ്പോയത്, നിരാധാരരായിപ്പോയത്, പട്ടിണിക്കാരായി പോയത്, ആരുമില്ല, അനാഥരായി പോയത്, മഹാരോഗികളായി പോയത് ആരുടെയും കുറ്റമല്ല, ആരുടെ പാപമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈശ്വരന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുവാൻ അപ്രാപ്തരാണ് നമ്മൾ. ആ വിധിക്ക് മുന്നിൽ തലകുനിച്ചേ കഴിയും. ഈ ദുഃഖത്തിന് നീ എന്താണ് ചെയ്യുന്നത്, എന്താണ്, വാട്ട് ഇസ് യുവർ റോൾ, നിന്റെ പങ്ക് എന്ത് എന്നുള്ളതിനെ പറ്റിയാണ് വലിയ തിരുമേനി എപ്പോഴും എപ്പോഴും നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരുണ്യത്തിന്റെ സന്ദേശമാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് എന്ന് നാം അറിയുന്നു. ആ കാരുണ്യത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നു. ഞാൻ തിയോഫിലസ് തിരുമേനിയെ പറ്റി പറഞ്ഞതുകൊണ്ട് അത് കാരുണ്യത്തിന്റെ സന്ദേശമാണ്, ത്യാഗത്തിന്റെ സന്ദേശമാണ്. ഇതിലെല്ലാം ഒന്നിച്ചു പോകും. എല്ലാം നമുക്ക് കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. ത്യജ 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 എന്ന ഉപനിഷത്ത് പറയുന്നു. ത്യജ കളയൂ, മുറുക്ക പിടിക്കാതെ ത്യജ ത്യജിക്കുക. എന്നാ ഇതം മമ, ഇത് എന്റേതല്ല, ത്യജിക്ക. ഇതൊക്കെ സ്നേഹത്തിന്റെ അദ്വൈത ശാസ്ത്രം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇത് ഗ്ലോബൽ വാർമിങ്ങിന്റെ ആഗോള താപനത്തിന്റെ കാലഘട്ടം. ഭൂമിക്ക് ചൂട് പിടിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. ഞങ്ങൾ കവികൾ വർഷങ്ങളായി 10, 30, 35 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിക്ക് ചൂട് പിടിക്കുമെന്നും പ്രകൃതി തിരിച്ചടിക്കുമെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ആരും കേട്ടില്ല. അപ്പോൾ തന്നെ വൈകിപ്പോയിരിക്കുന്നു എന്ന് ഞങ്ങളെ പോലുള്ളവർ അറിഞ്ഞിരുന്നു. കാരണം കാടിന് തീ പിടിക്കുന്നു എന്ന് ആദ്യം അറിയുന്നത് കാട്ടുകിളിയാണ്, വിളിച്ചു പറയുന്നത് കാട്ടുകിളികളാണ്. ഇത് ആ കാടിന് തീ പിടിക്കുന്നു എന്ന് കാട്ടു തീ വരുമ്പോൾ ആദ്യം വിളിച്ചറിയിക്കുന്നത് കാട്ടിലെ കിളികളാണ്. അതുപോലെ ഞങ്ങൾ കവികൾ ഈ നാടിനെ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചു. നാടിന് തീ പിടിക്കുന്നു, ആപത്ത് വരുന്നു എന്ന് വിളിച്ചറിയിക്കാൻ ശ്രമിച്ചു, കേട്ടില്ല. കൂടുതൽ കൂടുതൽ വലിയ സമ്പത്ത് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടുവരുന്ന വലിയ വലിയ വികസന പദ്ധതികൾ വേണം നമുക്ക്. വലിയ വലിയ റിസോർട്ടുകൾ, വലിയ വലിയ റോഡുകൾ, 10,000 കാറുകൾ, അനന്തമായ നിര നിര നിരയായി എത്ര കണ്ടാലും നമുക്ക് എത്ര കഴിച്ചാലും മതിയാക്കാത്ത വിധത്തിലുള്ള മദ്യശാലകളൊന്നും എന്താണ് ഞാൻ ഏൽപ്പിച്ചിരുന്നത്? പാപം മാത്രം പതച്ച് ഇങ്ങോട്ട് ഒഴിച്ചു തരുന്ന മഹാപാപത്തിൻ്റെതായ മദ്യശാലകൾ, ആ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെതായ ആ മദ്യശാലകൾ, ഇതൊക്കെ വേണം നമുക്ക്. ഇല്ലെന്ന് പറയാൻ ഒക്കില്ലല്ലോ, വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. സുഖഭോഗങ്ങളൊന്നും ഉപേക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. എല്ലാ സുഖങ്ങളും വേണം, കൂടുതൽ കൂടുതൽ വേണം. ആ സുഖഭോഗ തൃഷ്ണയുടെ അമിതമായ ഈ വാഞ്ചയുടെ ദുരയുടെ ഫലമായാണ് ഈ ആഗോള താപനം വന്നിരിക്കുന്നതെന്ന് ശാസ്ത്രം പറയുന്നു. ഞങ്ങൾ കവികൾ വിഡ്ഢികളായ കവികളല്ല, ശാസ്ത്രം പറയുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വിഷമം വരുന്നു എന്ന് പറയുന്നു. സഹോദരന്മാരെ, ഹിമാലയം ഉരുകി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഉത്തരധ്രുവും ദക്ഷിണധ്രുവും ഉരുകി തുടങ്ങിയിരിക്കുന്നു. ഡോക്ടർ യെച്ചൂരി എന്നുള്ള പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ഈയിടെ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഉത്തരധ്രുവത്തിലെ വലിയ വലിയ കട്ടിയുള്ള മഞ്ഞുപാളികൾ, അനന്ത കോടി യുഗങ്ങളായി ഉറച്ചു കിടന്ന മഞ്ഞുപാളികൾ ഇപ്പൊ ഇങ്ങനെ ചളുകുളന്നനെ കിടക്കുന്നു, ഉരുകുകയാണ്. സമുദ്രത്തിന്റെ പ്രതലം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കണ്ണുനീരോടെയാണ് ഞങ്ങളൊക്കെ അതൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. ഹിമാലയം മരിക്കുകയാണ്. ഹിമാലയത്തിലെ അനന്ത വിശാലമായ ധവള ഹിമാനികൾ പിൻവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പാറക്കെട്ടുകൾ തെളിയുന്നു. മഞ്ഞ് വീഴുന്ന സ്നോഫോൾ എന്നുള്ളത് ഇപ്പോൾ കാണാനില്ല. ഗോമുഖ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പൊ ഏതാണ്ട് മരുപറമ്പ് പോലെ കുറെ പാറക്കെട്ടുകൾ ചിന്നിയ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. മഞ്ഞ് കൊണ്ട് പൂർണ്ണമായി 12 മൂടിക്കിടന്ന സ്ഥലങ്ങൾ. ഗംഗാനദി മരിക്കുകയാണ്. ഉത്തരേന്ത്യക്കാരനോടെന്ന് പറഞ്ഞാൽ ഗംഗാനദി മരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം എത്രത്തിലുള്ളതാണ്, എത്രയധികമാണ്. ഒരു സംസ്കാരം മരിക്കുകയാണ്, ഒരു രാഷ്ട്രത്തിൻ്റെതായ ജീവനാഡി മരിക്കുകയാണ്, നമ്മുടെ കാർഷിക സംസ്കാരം മരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ എങ്ങും പോയി നോക്കണ്ട, ഇവിടെ ചുറ്റുപാടും നോക്കിയാൽ നിങ്ങൾക്കറിയാം. നമ്മുടെ വയലുകളിലേക്ക് നോക്കൂ, നമ്മുടെ പുഴകളിലേക്ക് നോക്കൂ, നമ്മുടെ വൃക്ഷങ്ങളെ നോക്കുക. എത്ര ഏതെങ്കിലും ഒരു പുഴയുണ്ടോ ഇത്തിരി വെള്ളം കോരി കുടിക്കാൻ കൊള്ളാവുന്നതായി. എല്ലാം വിഷമയമാക്കിക്കഴിഞ്ഞ്, എത്രയെല്ലാം മലീമസമാക്കിക്കഴിഞ്ഞു, നമ്മുടെ പാപഭാരം കൊണ്ട് മലീമസമാക്കിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ പുഴകളെയും. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പമ്പയാറ്റിലൊക്കെ ഇറങ്ങി ഇങ്ങനെ വെള്ളം കോരി കുടിച്ച് കുളിക്കുന്ന ഓർമ്മയുണ്ട്. ഇപ്പൊ കാല് കഴുകാൻ പോലും ഞങ്ങളാരും ഇറങ്ങാറില്ല, പേടിയാണ്. അത്ര മോശമാക്കി കഴിഞ്ഞു, അത്ര മലിനമാണ്. അതിന്റെ കണക്കുകൾ അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വിധത്തിൽ കുടിവെള്ളം പോലും മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന മലയാളി, എല്ലാം എല്ലാം കൂടുതൽ കൂടുതൽ ദരിദ്രമാക്കിക്കൊണ്ടിരിക്കുന്ന മലയാളി, മദ്യത്തിൽ മാത്രം സമൃദ്ധി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന മലയാളി, ലോകത്തെ ഏറ്റവും വലിയ കുടിയനായി മാറിക്കഴിഞ്ഞ മലയാളി, ഏറ്റവും വലിയ ബാർ ഹോട്ടലുകളും ഏറ്റവും വലിയ സുഖസമൃദ്ധിയും ടെലിവിഷന്റേതായ ഈ അനന്തമായ പരസ്യ പരമ്പരകളുടെ ഭ്രാന്ത പിടിപ്പിക്കുന്ന ഈ ശബ്ദഘോഷങ്ങളും അതെല്ലാം കണ്ട് അതിന്റെ പുറകെ പോകുന്ന യുവജനങ്ങളും ഇതൊക്കെ നിറഞ്ഞ ഈ ലോകത്ത് നമ്മുടെ വലിയ ത്രിവേണിയെ പോലെയുള്ളവർ സ്നേഹത്തിന്റെ സന്ദേശം വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നു. തീ പിടിക്കുമ്പോൾ കാട്ടുകളി വിളിച്ചു പറയുന്നു എന്ന് പറയുന്നത് പോലെ തിരുമേനിയുടെ ശബ്ദം അത് ഈശ്വരന്റെ ശബ്ദമാണ്, ഗുരുജനങ്ങളുടെ ശബ്ദമാണ്, ഇന്ത്യയുടെ പഴയ ശബ്ദമാണ്, എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വമാണ്. അദ്ദേഹം വിളിച്ചു പറയുന്നു സ്നേഹത്തിന്റെ വഴി, എളിമയുടെ വഴി. എളിമയുടെ വഴിയാണല്ലോ ക്രിസ്തുനാഥൻ പഠിപ്പിച്ചത്, സമ്മരനന്റെ വഴിയല്ലല്ലോ അദ്ദേഹം പഠിപ്പിച്ചത്. അദ്ദേഹം ഏറ്റവും എളിമയുള്ളവനായിരുന്നില്ല, ഏറ്റവും എളിമയുള്ളവരുടെ കൂടെ കഴിഞ്ഞവനല്ലേ? നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ഗാന്ധിയുടെ ശിഷ്യന്മാരെന്ന് പറയുന്നത് നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ. ഈ തിരുമേനിമാരൊക്കെ എത്ര തവണ സെക്രട്ടേറിയറ്റ് തടയുന്നു, ഉപവാസം വരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. മദ്യത്തിനെതിരായി ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. എന്നുവെച്ചാൽ സമൂഹത്തിന് മദ്യം കുടിച്ച് നശിക്കണം. സമൂഹത്തിന് ഈ പറഞ്ഞ പോലെ വലിയ വലിയ ബാങ്കുകളും വലിയ വലിയ പ്രഭാവ കേന്ദ്രങ്ങളും ആയിരക്കണക്കിന് കാറുകളും വേണം, റിസോർട്ടുകൾ വേണം, വ്യഭിചാരശാലകൾ വേണം, കഥാറേ നൃത്തങ്ങൾ വേണം, എല്ലാം വേണം നമുക്ക്. ഇവരൊക്കെ പണവും വേണം. അപ്പൊ ഈശ്വരൻ എവിടെ സ്ഥാനം? നമ്മുടെ ഹൃദയത്തിൽ എവിടെയാണ് ഈശ്വരൻ ഇരിക്കാൻ ഇത്തിരി സ്ഥലം? വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ തന്നെ കാലുകുന്നാൻ അദ്ദേഹം മാറി മറിച്ച് മടിച്ചു മാറി നിൽക്കും. ചുറ്റും പണമാണ്, കറുത്ത പണമാണ്. അതിന്റെ നടുക്ക് ഇരിക്കാൻ ഈശ്വരൻ എപ്പോഴും വിസമ്മതിക്കും. ഈ വിധത്തിലുള്ള അന്ധകാരവും ഈ വിധത്തിലുള്ള ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പാപങ്ങളും, പാപങ്ങളെന്ന് ഞാൻ പറയുന്നതിന് അവസാനമില്ല, ഒരുപാട് പാപങ്ങൾ എന്നും കാണുന്നവരാണ് ഞങ്ങൾ. എൻ്റെ കൂടെ കുരുവിള്ള സാർ എന്ന് പറയുന്ന ഞങ്ങളുടെ അഭയുടെ ഏറ്റവും വലിയ താങ്ങും നല്ലതായി നിൽക്കുന്ന അവിടുത്തെ ഏറ്റവും വലിയ പ്രവർത്തകൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാണുന്ന പാപങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അവസാനിക്കില്ല. ചെറിയ ചെറിയ പെൺകുഞ്ഞുങ്ങളെ കൊച്ചിയിലെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് 5 വയസ്സ് തൊട്ട് 13-14 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ കൊച്ചിയിലെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിറ്റത്, കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് വിലയ്ക്ക് കൊടുത്ത പെൺകുട്ടികളെ കോടതി ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. 10-25 കുട്ടികളുണ്ട്. അങ്ങനെ മഹാപാപങ്ങളെ പറ്റി പറയാൻ എനിക്ക് നാവ് പൊങ്ങുകയില്ല. ഗുരു ഗുരുവല്ലാതാകുന്നതും അച്ഛൻ അച്ഛനല്ലാതാകുന്നതും സഹോദരൻ സഹോദരനല്ലാതാകുന്നതും ചെകുത്താന്റെ രൂപത്തിൽ അവരോരോരുത്തരും ഈ പെൺകുഞ്ഞുങ്ങളെ സമീപിക്കുന്നതും കണ്ടിട്ടുണ്ട് ഞങ്ങൾ. 100-100 കേസുകൾ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. പാപങ്ങളുടെ കഥ, കണ്ണീരിന്റെ കഥ, കറകൾ, പാപക്കറകളുടെ കഴിയാൽ പോകാത്ത കറകളുടെ കഥ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവിടെയൊക്കെ നടുവിൽ നിന്നാണ് ഞങ്ങളെ പോലെയുള്ളവർ കണ്ണീര് തുടച്ച് 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 കൈകൾ തളർന്നു കഴിഞ്ഞിട്ടും 10 പേരുടെ കണ്ണുനീര് തുടയ്ക്കുമ്പോൾ 100,000 പേര് ഇങ്ങനെ വരുവി നിൽക്കുന്നത് കണ്ട് അമ്പരക്കുന്ന ഞങ്ങൾ ഈ വിധത്തിലുള്ള ഒരു പുണ്യസന്നിധിയിലേക്ക് ഓടിയെത്തിയത്. വലിയ തിരുമേനിയോട് എനിക്ക് ഒറ്റ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ, അവിടുത്തെ പുണ്യം നിറഞ്ഞ കൈകൾ എൻ്റെ പൊള്ളുന്ന ശിരസിലൊന്ന് വെച്ച് അനുഗ്രഹിച്ചാലും. അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള വഴിയിൽ കൂടി തന്നെ, അതായത് ക്രിസ്തുനാഥൻ പഠിപ്പിച്ചിട്ടുള്ള വഴിയിൽ കൂടി തന്നെ, ശ്രീബുദ്ധനെയും ഗാന്ധിക്കും പഠിപ്പിച്ച വഴിയിൽ കൂടി തന്നെ കഷ്ടപ്പെട്ട് നടക്കാൻ ശ്രമിക്കുന്ന എളിയവരാണ് ഞങ്ങൾ. തളർന്നു പോകാതിരിക്കാൻ, മനസ്സ് മടുത്തു പോകാതിരിക്കാൻ, ഇരുട്ട് കണ്ണിൽ പെട്ടെന്ന് നിറഞ്ഞു പോകാതിരിക്കാൻ ശക്തി തന്നാലും ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ തിരുമേനിയുടെ ദീർഘായുസ്സിനും അദ്ദേഹത്തിന്റെ 100-ാം പിറന്നാളിന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച്, എനിക്കൊരു സ്വാർത്ഥതയാണ് അന്ന് വരെ ജീവിക്കണം, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇവിടെ കൂടി ആഘോഷിക്കണമെന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.